الحمد لله،
الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. أشهد أن لا إله إلا الله وأشهد أن محمد رسول الله. أعوذ بالله السميع العليم من الشيطان الرجيم. يسألونك عن الأهلة قل هي مواقيت للناس والحج وليس البر أن تؤتوا البيوت من ظهورها ولكن البر من اتقى وأتوا البيوت من أبوابها واتقوا الله لعلكم تفلحون. صدق الله العظيم. ആദരണീയ രായ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ ബഖറയിലെ 188 ആയത്തുകളാണ് ഇതിനകം നമ്മൾ പഠിച്ചത്. 189 മുതലുള്ള ആയത്തുകളാണ് ഇനി എടുക്കാനുള്ളത്. കഴിഞ്ഞ ആയത്തുകളിൽ പരിശുദ്ധ റമദാൻ മാസത്തിലെ വ്രതാനുഷ്ഠാനത്തെ കുറിച്ച് സൂചിപ്പിച്ചതിന് ശേഷം ആ നോമ്പ് സാമൂഹിക സാമ്പത്തിക മേഖലയിൽ വരുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചാണ് വിശദീകരിച്ചത്. വലാത്ത് കുലു അമ്പാലക്കും ബൈനക്കുംബിൽ ബാത്തിൽ ഇലൽഹക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വ്രതാനുഷ്ഠാനം എത്രമാത്രം സാമൂഹികമായി സ്വാധീനിക്കുന്നു, അത് സാമ്പത്തിക മേഖലയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന വിശദീകരണമാണ് കഴിഞ്ഞ ആയത്തിൽ വന്നത്. ഇനി അതിനുശേഷം വളരെ സുപ്രധാനമായ ആരാധനയായ ഹജ്ജിനെ സംബന്ധിച്ച ചില പരാമർശങ്ങളിലേക്കാണ് വരുന്നത്. അതാണ് അടുത്ത ആയത്തിൽ ഉള്ളത്. وليس البر أن تؤتوا البيوت من ظهورها ولكن البر من اتقى وأتوا البيوت من أبوابها واتقوا الله لعلكم تفلحون. يسألونك أبرن النود چودكن عن الله إلا چندرك لئے قرش چود കുൽ, നീ പറയുക, ഹിയ അത് മവാഖീത്തു ലിന്നാസി, മവാഖീത്ത് കാലനിർണയത്തിനുള്ളതാണ്, ലിന്നാസി ജനങ്ങൾക്ക്, വൽ ഹജ്ജ് ഹജ്ജിനും, വലൈസൽ ബിർറു നന്മ അല്ല, ബി അൻതു നിങ്ങൾ പ്രവേശിക്കുന്നത് അൽ ബുയൂത്ത വീടുകളിൽ, മിൻ ലുഹൂരിഹ അതിന്റെ അവയുടെ പിൻവശത്തുകൂടി, വലാക്കിന്നൽ ബിറ എന്നാൽ പുണ്യവാൻ മനിത്തക്ക അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവനാണ്, ഉത്തുൽ ബുയൂത്ത നിങ്ങൾ വീടുകളിൽ പ്രവേശിക്കുക, മിൻ അബുവാബിഹ അതിന്റെ മുൻവാതിലിലൂടെ, വത്തക്കുല്ലാഹ അള്ളാഹുവിനെ സൂക്ഷിക്കുക, ലഅല്ലക്കും തുഫ്ലിഹൂൻ നിങ്ങൾ വിജയം വരിച്ചേക്കാം. ഏകദേശം അർത്ഥം അങ്ങനെയാണ്. ഒന്നും കൂടി ഞാൻ പറയാം, നോക്കൂ. യസ്അലൂനക അനില്ലഹില്ല, ചന്ദ്രക്കലയെ കുറിച്ച്, ചന്ദ്രന്റെ വൃദ്ധിക്ഷയത്തെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. ഖുൽ ഹിയ മവാഖീത്തു ലിന്നാസ്, ഖുൽ പറയുക, ഹിയ അത് മവാഖീത്തു ലിന്നാസി, ജനങ്ങൾക്ക് കാല നിർണയത്തിനുള്ളതാണ്, വൽ ഹജ്ജ് ഹജ്ജിനും, വലൈസൽ ബിർറു നന്മ അല്ല പുണ്യമല്ല, ബി അൻതുൽ ബുയൂത്ത വീടുകളിൽ നിങ്ങൾ പ്രവേശിക്കുന്നത്, മിൻ ലുഹൂരിഹ അവയുടെ പിൻവശത്തു കൂടി, വലാക്കിന്നൽ ബിറ എന്നാൽ പുണ്യവാൻ മനിത്തക്ക അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവനാണ്, വഉത്തുൽ ബുയൂത്ത മിൻ അബുവാബിഹ, വഉത്തുൽ ബുയൂത്ത നിങ്ങൾ വീടുകളിൽ പ്രവേശിക്കുക, മിൻ അബുവാബിഹ അതിന്റെ മുൻവാതിലിലൂടെ, വത്തക്കുല്ലാഹ അള്ളാഹുവിനെ സൂക്ഷിക്കുക, ലഅല്ലക്കും തുഫ്ലിഹൂൻ നിങ്ങൾ വിജയം വരിച്ചേക്കാം. ഈ ആയത്ത് ഞാനും അർത്ഥം ശരിയായിരിക്കും കൂടുതൽ മനസ്സിലാവും. ഇത് ചന്ദ്രന്റെ പ്രത്യക്ഷയത്തെ കുറിച്ച് ആളുകൾ അന്വേഷിച്ചു പ്രവാചകനോട് എന്ന ചോദ്യത്തിന്റെ മറുപടിയായി പറയുന്ന കാര്യങ്ങളായിട്ടാണ് ശരിയായിരിക്കും. അഹില്ല എന്ന് പറഞ്ഞാല് ഹിലാൽ എന്നതിന്റെ ബഹുവചനം. ഹിലാൽ എന്ന് പറഞ്ഞാൽ ശരിക്കും മാസപ്പിറവി, ബാലചന്ദ്രൻ എന്നൊക്കെയുള്ള അർത്ഥമാണ്. ചന്ദ്രന്റെ പ്രത്യക്ഷയങ്ങളെയും അത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് അന്വേഷിച്ചു. ഇത് അതിനെക്കുറിച്ച് മാത്രമല്ല, കേവലം ഹജ്ജിന്റെ മാസങ്ങളെ കുറിച്ച്, മാസങ്ങൾ എന്ന അർത്ഥത്തിലും അഹില്ല എന്ന പദം പ്രയോഗിക്കാറുണ്ട്. അപ്പൊ അത് ചന്ദ്രന്റെ പ്രത്യക്ഷയത്തെ കുറിച്ചല്ല, പകരം ചന്ദ്രന്റെ ഹജ്ജ് മാസങ്ങളെ കുറിച്ച് അന്വേഷിച്ചു എന്നും ചില തഫ്സീറുകളിലൊക്കെ ശരീകരിക്കുന്നു. എന്തായാലും ചന്ദ്രന്റെ പ്രത്യക്ഷയവുമായി ബന്ധപ്പെട്ട അതിന്റെ ശാസ്ത്രീയ വശം അറിയുക എന്ന അർത്ഥത്തിലല്ല അവർ ചോദിച്ചത്. പകരം ചന്ദ്രന്റെ പ്രത്യക്ഷയവുമായി ബന്ധപ്പെട്ട സമൂഹത്തിൽ നിലനിന്നിരുന്ന ചില അന്ധവിശ്വാസങ്ങളും വിശ്വാസങ്ങളെയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് സഹാബാക്കൾ ഈ അന്വേഷണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് ചോദിക്കുന്നത്. കാരണം ചന്ദ്രൻ, അത് പൂർണ്ണചന്ദ്രനാകുന്നതും അർദ്ധചന്ദ്രനാകുന്നതും ബാലചന്ദ്രനാകുന്നതും അമാവാസ്യയും പൗർണമിയും ഒക്കെ ഭൂമിയിൽ നിന്ന് നിരീക്ഷിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുത പ്രതിഭാസം തന്നെ. ഏത് കാലത്തും പ്രത്യേകിച്ച് അതിന്റെ ശാസ്ത്രീയമായ വശം അറിഞ്ഞുകൂടാത്ത കാലഘട്ടത്തിൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അത്ഭുതം തന്നെയാണ്. ഈ അത്ഭുതത്തിന്റെ അടിസ്ഥാനത്തിൽ പലവിധ അന്ധവിശ്വാസങ്ങളും മെനഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അന്നും ഇന്നും എന്നുമുണ്ട് ആ അന്ധവിശ്വാസങ്ങൾ. അവരുടെ ഇടയിൽ വലിയ അന്ന് ചില പ്രത്യേക ദിവസങ്ങൾ വിശിഷ്ട ദിവസങ്ങളാണ്, ചില പ്രത്യേക ദിവസങ്ങൾ മോശമായ ദിവസങ്ങളാണ്. ചില നല്ല കാര്യങ്ങൾ ചെയ്യാൻ ചില പ്രത്യേക ദിവസങ്ങൾ തിരഞ്ഞെടുക്കുക, അവയുടെ നാളുകളിൽ തങ്ങളെ സ്വാധീനിക്കുന്നു. ചന്ദ്രന്റെ പ്രത്യക്ഷയങ്ങളുമായി ബന്ധപ്പെട്ട ദിവസങ്ങൾ തങ്ങളുടെ ജീവിതത്തെ പരോക്ഷമായും പ്രത്യക്ഷമായും സ്വാധീനിക്കുന്നു. ഇങ്ങനെ തുടങ്ങിയ ഒട്ടേറെ വിശ്വാസങ്ങളോ അന്ധവിശ്വാസങ്ങളോ അവർക്കിടയിൽ നിലനിന്നിരുന്നു. ഇന്നും അങ്ങനെയൊക്കെ തന്നെയുള്ള നാളുകളെ സംബന്ധിച്ചും ചന്ദ്രനെ കുറിച്ചും നക്ഷത്രങ്ങളെ കുറിച്ചൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഭാവികളും അതുപോലെ തന്നെ പല കാര്യങ്ങളും പല അന്ധവിശ്വാസങ്ങളും വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്നത്, ജ്യോത്സ്യന്മാരൊക്കെ പ്രത്യേകിച്ചു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് സഹാബക്ക് ചോദിച്ചത്. അപ്പൊ അതിന്റെ മറുപടി ആയിട്ടാണ് പറഞ്ഞത് ഖുൽ ഹിയ മവാഖിതു ലിന്നാസ് ബൽ ഹജ്ജ്. അത് ഹജ്ജിനും ജനങ്ങൾക്കും, അത് ജനങ്ങൾക്കുള്ള ഒരു കാലനിർണയത്തിനുള്ളതാണ്. അതോടൊപ്പം തന്നെ ഹജ്ജിനും ചന്ദ്രന്റെ പ്രത്യക്ഷയങ്ങളും, ചന്ദ്രന്റെ പ്രത്യക്ഷയം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ ഒരു ശാസ്ത്രീയ വശം നമ്മൾ മനസ്സിലാക്കും. ചന്ദ്രന് എന്ന് പറഞ്ഞാല് ഈ ചന്ദ്രന്റെ ഭ്രമണവും പരിക്രമണവും ഒരേ അളവില, ഒരേ ദിവസം, ഒരേ കൃത്യ രൂപ സമയത്താണ്. ചന്ദ്രൻ ഭൂമിയെ ചുറ്റാൻ എടുക്കുന്നതും സ്വയം ചന്ദ്രൻ ഒരു വട്ടം സ്വയം കറങ്ങുന്നതും ഒരേ സമയമാണ്. കൃത്യമായി 27 ചില്ലാനും ദിവസം ആണ് അതിന് കൃത്യമായി എടുക്കുന്നത്. അപ്പൊ ഇതുകൊണ്ട് എന്താണുള്ളതെന്ന് പറഞ്ഞാല് ഈ പരിക്രമണവും ഭ്രമണവും ഒരേ അളവിലായതുകൊണ്ട് എപ്പോഴും നമ്മൾ ചന്ദ്രന്റെ ഒരു വശം മാത്രമേ കാണുകയുള്ളൂ. മാത്രമല്ല ഭൂമിയിൽ നിന്ന് നിരീക്ഷിക്കുമ്പോൾ ചന്ദ്രന്റെ ദൃശ്യഭാഗത്തിന്റെ ക്രമമായി ഉണ്ടാകുന്ന ഒരു ഏറ്റക്കുറച്ചിലാണ് യഥാർത്ഥത്തിൽ, അക്രമമായി ഉണ്ടാകുന്ന ഒരു ഏറ്റക്കുറച്ചിലാണ് യഥാർത്ഥത്തിൽ ചന്ദ്രന്റെ ഈ പ്രത്യക്ഷയത്തിന് കാരണം. അത് നിങ്ങളൊന്ന് നെറ്റിലൊക്കെ ഇരുന്ന് പഠിച്ചു നോക്കിയാൽ വളരെ എളുപ്പം മനസ്സിലാവും. മാത്രമല്ല രണ്ട് ബോൾ വെച്ചിട്ട് നമ്മൾ ശരിക്ക് അങ്ങ് കൈകാര്യം ചെയ്താല്, ശരിക്ക് പഠിച്ചാല് നമുക്ക് അത് കൃത്യമായി തന്നെ മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് ഈ ചന്ദ്രന്റെ പ്രത്യക്ഷയം അതാണ് യഥാർത്ഥത്തിൽ അതിന്റെ ശാസ്ത്രീയ അടിസ്ഥാനം. ഇവിടെ അത്തരം കാര്യങ്ങളെ കുറിച്ച് പ്രവാചകൻ വിശദീകരിക്കേണ്ട ബാധ്യതയില്ല. പ്രവാചകനോട് അതല്ല അവർ ചോദിച്ചത്. പകരം ഇതുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അതിന് നല്ലൊരു മറുപടിയാണ് അങ്ങ് കൊടുത്തത്. അതുവഴി ജനങ്ങൾ കാലനിർണയങ്ങൾ നടത്തുന്നു. മാത്രമല്ല ഹജ്ജിനെ എടുത്തു പറയാൻ കാരണം ഹജ്ജ് അവരുടെ സാമൂഹിക സാമ്പത്തിക മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ആ ഹജ്ജിന്റെ മാസങ്ങൾ നിർണയിക്കുന്നതിനും ദിവസങ്ങൾ നിർണയിക്കുന്നതിനും ഒക്കെ അത് ഉപകരിക്കുന്നു എന്ന അർത്ഥത്തിലുള്ള മറുപടിയാണ് യഥാർത്ഥത്തിൽ അതിന് കൊടുത്തത്. അപ്പോ ഹജ്ജിന്റെ മാസങ്ങളായിട്ട് പരിഗണിക്കാറ്, ഹജ്ജ് എന്ന് പറയുന്നത് നമുക്കറിയാം ദുൽഹജ്ജ് മാസത്തിലെ ആദ്യ പകുതിയിലുള്ള ഏതാനും ദിവസങ്ങളിലാണ് ഹജ്ജ് നടക്കാറ്. പക്ഷേ അതിന്റെ മുന്നത്തെ മാസവും ശേഷമുള്ള മാസവും ഒക്കെ ഹജ്ജ് മാസങ്ങളായി യാത്രക്ക് വേണ്ടിയും തിരിച്ചു പോക്കിലുള്ളതുമായിട്ട് കണക്കാക്കപ്പെടാറുണ്ട്. ആ അടിസ്ഥാനത്തിൽ ദുൽഖാദ്, ദുൽഹജ്ജ്, മുഹറം മാസങ്ങൾ ഹജ്ജ് മാസങ്ങളായി പരിഗണിക്കാറുണ്ട്. അതേപോലെ തന്നെ ഉംറക്ക് വേണ്ടിയിട്ട് മുഹറം മാസത്തെയും പരിഗണിക്കാറുണ്ട്. ഞാൻ ഈ നാല് മാസങ്ങളാണ് ആദരണീയമായ മാസങ്ങളായിട്ട് കാണാറ്. അതാണ് ഇതിനെ സംബന്ധിച്ച് ഇവിടെ വിശദീകരിച്ചത്. തുടർന്ന് പറഞ്ഞത് വലൈസൽ ബിർറു അൻ തുൽ ബുയൂത്ത മിൻ ദുഹൂരിഹ, നിങ്ങൾ വീടുകളിൽ അവയുടെ പിൻവശത്തുകൂടി പ്രവേശിക്കുന്നതിൽ നന്മയില്ല. വലാക്കിന്നൽ ബിർറ മനിത്തക്ക, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ പുണ്യവാൻ. അതുകൊണ്ട് വഹുത്തുൽ ബുയൂത്ത മിൻ അബുവാബിഹ, വീടിന്റെ മുൻവശത്തുകൂടെ തന്നെ നിങ്ങൾ വീടുകളിൽ പ്രവേശിക്കുക. ഇത് ഹജ്ജുമായി അന്ന് നിലനിന്നിരുന്ന ഒരു അന്ധവിശ്വാസത്തെ അല്ലെങ്കിൽ ഒരു അനാചാരത്തെ ഇല്ലായ്മ ചെയ്യുകയാണ്. അന്ന് ആളുകളുടെ ഒരു വിശ്വാസം എന്താണെന്ന് പറഞ്ഞാൽ ഹജ്ജിന് ഇഹ്റാം കിട്ടുക, അല്ലെ, ഹജ്ജ് മാത്രമല്ല ചില ദീർഘയാത്രകളോ പുണ്യയാത്രകളോ ഒക്കെ ചെയ്യാൻ തീരുമാനിച്ചാൽ പിന്നെ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് മുൻവശത്ത് കൂടെ വരില്ല, പകരം വരുന്നത് വീടിന്റെ പിൻവശത്ത് കൂടെയോ അല്ലെങ്കിൽ നാഗരികമായി കുറച്ച് ഉയർന്ന വീടുകളാണെങ്കിൽ വീടിന്റെ മേൽക്കൂര പൊളിച്ച് അതിലൂടെയോ അല്ലെങ്കിൽ പ്രത്യേക ജനൽ വഴിയോ ഒക്കെയാണ് കടന്നു വരാറ്. ജനൽ വഴിയോ ഒക്കെയാണ് കടന്നു വരാറ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇവര് ഈ ഒരു പറഞ്ഞ പോലെ ഈ പിൻവശത്ത് കൂടെ വരലാണ് അതിന്റെ പുണ്യമായി ഇവർ കണ്ടിരുന്നത്. അപ്പോ അങ്ങനെ വരുന്നത് അല്ലെങ്കിൽ വീടിന്റെ മുൻവശത്ത് കൂടെ വരുന്നത് ശരിയല്ല എന്ന വിശ്വാസമായി. അങ്ങനെയൊന്നും അല്ലെങ്കിൽ ബതുക്കളുടെ ഒക്കെ വീടുകളാണെങ്കിൽ ആ ബതുക്കളുടെ വീടിന്റെ പിൻവശം പൊളിച്ചുകൊണ്ട് അതിലൂടെ ഒക്കെയാണ് കടന്നു വന്നത്. അപ്പോ റജബ് മാസം ഉംറയ്ക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അപ്പൊ ഇങ്ങനെ ഈ ഒരർത്ഥത്തിലാണ് ഈ ഒരർത്ഥത്തിൽ അവർ അന്ധവിശ്വാസപരമായ ഒരു നിലപാട് സ്വീകരിച്ചതിനെ തിരുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ വീട്ടിന്റെ പിൻവശത്ത് കൂടെ വരുന്നതിൽ വലിയ പുണ്യമൊന്നുമില്ല. പുണ്യവാൻ എന്ന് പറയുന്നത് ജീവിതത്തിൽ അള്ളാഹുവിന്റെ വ്യവസ്ഥകളും കൽപ്പനകളും പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കലാണ് യഥാർത്ഥത്തിൽ പുണ്യം എന്ന് പുണ്യവാൻ എന്ന് പറയുന്നത്. പകരം അതുകൊണ്ട് നിങ്ങൾ ആ അന്ധവിശ്വാസം വെടിഞ്ഞിട്ട് ബൗത്തുൽ ബുയൂത്തമിൻ അബുവാബിഹ, വീടിന്റെ മുൻവശത്തെ വാതിലുകളോട് തന്നെ വീട്ടിൽ പ്രവേശിക്കാൻ നിങ്ങൾ ശ്രമിക്കണം, അതാണ് കടക്കേണ്ടത് എന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വത്തഖുല്ലാഹ ലഅല്ലക്കും തുഫ്ലിഹൂൻ, ജീവിതത്തിൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകളും കൽപ്പനകളും പാലിച്ചുകൊണ്ട് ജീവിക്കുക, സൂക്ഷ്മതയോടുകൂടി ജീവിക്കുക, അതാണ് യഥാർത്ഥത്തിൽ വിജയം കൈവരിക്കാനുള്ള മാർഗം. അല്ലാതെ ഇത്രയും കൃത്രിമ മാർഗങ്ങളിലൂടെ എന്തോ പുണ്യം നേടിയെടുക്കുന്ന രീതിയല്ല. അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് അവന്റെ വ്യവസ്ഥയ്ക്ക് വിധേയമായി ജീവിതത്തെ ചിട്ടപ്പെടുത്തി അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് അനുരൂപമായി ജീവിക്കലാണ് യഥാർത്ഥത്തിൽ തഖ്വാപരമായ ജീവിതം നയിക്കലാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വിജയിക്കാനുള്ള മാർഗം എന്നിവിടെ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നും കൂടി അതിന്റെ അർത്ഥം പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം. നോക്കൂ, യസ്അലൂനക അനില്ലഹില്ല, ചന്ദ്രക്കലയെ കുറിച്ച് അവര് നിന്നോട് ചോദിക്കുന്നു. ഒൽ പറയുക, ഹിയ, അത് മവാഖീത്തുൽ ലിന്നാസ്, ജനങ്ങൾക്കുള്ള കാലനിർണയത്തിനുള്ളതാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായിക്കാണു. വൽ ഹജ്ജ്, ഹജ്ജിനും. വലൈസൽ ബിർറു, പുണ്യം അല്ലെങ്കിൽ നന്മ അല്ല. ബി അൻ തുൽ ബുയൂത്ത, ബൈത്ത് ജമാണ് ബുയൂത്ത്, വീടുകളിലെ വീടുകളിൽ പ്രവേശിക്കുന്നത് പുണ്യമല്ല. മിൻ ദുഹൂരിഹ, അതിന്റെ പിൻവശത്തു കൂടെ. വലാക്കിന്നൽ ബിർറ, എന്നാൽ പുണ്യവാൻ, മനിത്തഖ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരാണ്. വത്തുൽ ബുയൂത്ത, നിങ്ങൾ വീടുകളിൽ പ്രവേശിക്കുക. മിൻ അബുവാബിഹ, ബാബു ജമ അബുവാബ്, അവയുടെ മുൻവാതിലുകളിലൂടെ അതിന്റെ വാതിലിലൂടെ തന്നെ പ്രവേശിക്കുക. വത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, തീർച്ചയെങ്കിൽ നിങ്ങൾ വിജയം കൈവരിച്ചേക്കാം. ഇതാണ് ഈ ആയത്തിൽ വിശദീകരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇനി അടുത്ത ആയത്തിലേക്ക് കടക്കുന്നതിന് ആമുഖമായി ചില കാര്യങ്ങൾ ഞാൻ പറയണം. അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ആയത്ത് ഇനിയുള്ള അടുത്ത നാല് അല്ലെങ്കിൽ മൂന്ന് ആയത്തുകളും, അല്ല മൂന്നല്ല നാല് ആയത്തുകളും അടിസ്ഥാനത്തിൽ മനസ്സിലാക്കേണ്ട ആയത്തുകളാണ്. ഒന്നിച്ച് തന്നെ അർത്ഥം പറഞ്ഞ് ഒന്നിച്ച് തന്നെ അതിന്റെ വിശദീകരണങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ് അതിലുള്ളത്. ഇത് ഹജ്ജിന്, ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി ഉള്ള ഒരവസ്ഥയിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പ്രതിസന്ധി ഉണ്ട്. ആ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ചർച്ച. മുസ്ലിങ്ങളുടെ ഹജ്ജ് നിർവഹിക്കാനുള്ള പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചാൽ, മുസ്ലിങ്ങൾ ഉള്ളത് മദീനയിലാണ്, മദീന രാഷ്ട്രം അവിടെയാണ്. ഹജ്ജ് നിർവഹിക്കേണ്ടത് കഅബയിലാണ്, മക്കയിലാണ്. മക്ക അന്ന് മുസ്ലിങ്ങളുടെ അധീനതയിലാണ്. പറയുന്ന വിഷയം വളരെ ശ്രദ്ധാപൂർവ്വം എല്ലാവരും കേൾക്കണം. ഹജ്ജ് മക്കയിലാണ്, ഹറമിലാണ് നടക്കേണ്ടത്, കഅബയിലാണ് നടക്കേണ്ടത്. കഅബ അന്ന് മുസ്ലിങ്ങളുടെ കൈകളിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഈ ഒരിക്കൽ ഉംറക്കായി പുറപ്പെട്ടു, സഹാബാക്കളുമായി പുറപ്പെട്ടു. ഉംറക്ക് പുറപ്പെട്ടപ്പോൾ അന്ന് ഹറമിന്റെ അധീനതയുള്ള മക്കയിലെ മുശ്രിക്കുകൾ ഏതാണ്ട് മക്കയുടെ ഒരു 10-20 കിലോമീറ്ററോളം അകലെ ഉള്ള ഹുദൈബിയ സന്ധിയിൽ വെച്ച് തടഞ്ഞു. മുസ്ലിങ്ങളെ തടഞ്ഞു, ഹജ്ജ് ഉംറക്ക് വരാൻ അനുവദിച്ചില്ല. അത് പിന്നെ ഒരു ഇഷ്യൂ, അവസാനം അത് ഒരു സന്ധി വ്യവസ്ഥയിലേക്ക് എത്തി. അതാണ് ഹുദൈബിയ സന്ധി. ആ സന്ധിയുടെ വ്യവസ്ഥ പ്രകാരം, ഒക്കെ നമ്മൾ ഇനിയും പഠിക്കും ഒരുപാട്. ആ സന്ധിയുടെ വ്യവസ്ഥ പ്രകാരം ഇപ്പോൾ ഉംറക്ക് വന്ന് മുസ്ലിമീങ്ങൾ തിരിച്ചു പോകണം, ഉംറ ചെയ്യാൻ പറ്റില്ല, പകരം അടുത്ത വർഷം അവർക്ക് ചെയ്യാം. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിമീങ്ങളും മക്കയിലെ മുശ്രിക്കുകളും തമ്മിൽ ചില സന്ധി കരാറുകൾ, വ്യവസ്ഥകൾ ഉണ്ടാക്കി. അതാണ് ഹുദൈബിയ സന്ധി എന്ന് പറയുന്ന പ്രസിദ്ധമായ സന്ധി. ഈ ഹുദൈബിയ സന്ധിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പ്രത്യക്ഷത്തിൽ നിരീക്ഷിക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് പ്രതികൂലമായി തോന്നും. നമുക്ക് അതി ഒക്കെ പ്രതികൂലമായിട്ടാണ് തോന്നുന്നത്. കാരണം മക്കയിൽ നിന്ന് ഒരു മുശ്രിക്ക് മുസ്ലിമായി കണ്ട് വന്നാൽ ഇവിടെ സ്വീകരിക്കാൻ പറ്റില്ല, തിരിച്ചു പോകും. ഇവിടുന്ന് ഒരാൾ അങ്ങോട്ട് പോയാൽ അവിടെ ഒക്കെ ഏകപക്ഷീയമാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അതിലൂടെ ഉദ്ദേശിച്ചത് സമാധാനപരമായ ഒരു ഇത്തിരി കാലം ഉണ്ടാവുക, യുദ്ധമില്ലാത്ത അല്ലെങ്കിൽ അക്രമങ്ങളില്ലാത്ത കുറച്ച് സമാധാനപൂർണമായ കാലം ഉണ്ടായിക്കഴിഞ്ഞാൽ സമാധാനത്തിന്റെ ദീനായ ഇസ്ലാം കാറ്റടിച്ച് വീശും പോലെ ലോകത്ത് പ്രചരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി കണക്ക് കൂട്ടി. ആ സമാധാനത്തിന്റെ നാളുകൾ കിട്ടുന്നതിന് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഹുദൈബിയ സന്ധിക്ക് വിധേയമായി. പല ആളുകൾക്കും ആ സന്ധി വ്യവസ്ഥകളൊന്നും ആദ്യം ഉൾക്കൊള്ളാം, നമുക്കെന്നെ വായിക്കുമ്പോൾ ഉൾക്കൊള്ളാൻ തോന്നില്ല. പക്ഷെ അതുണ്ടാക്കിയ പ്രതിഫലനം ഇസ്ലാമിന് വമ്പിച്ച നേട്ടമാണ് ഉണ്ടാക്കിയത്. ഇത് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പൊ ഇങ്ങനെ ഈ സന്ധി വ്യവസ്ഥ പ്രകാരം അടുത്ത ഇതിലേക്ക് പോയി. അപ്പൊ ഇത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉംറക്ക് പോയിട്ട് തിരിച്ചു വന്നതൊക്കെ വലിയ പ്രയാസം ഉണ്ടായി, വലിയ വിഷമം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി. പക്ഷെ അതാണെങ്കിലും ശരി, പിന്നീട് അവർക്ക് അടുത്ത വർഷം മുതൽ അല്ലെങ്കിൽ അടുത്ത വർഷം അജിൻ ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് വേണ്ട ചില യുദ്ധ അല്ലെങ്കിൽ ചില പ്രത്യേക നിർദ്ദേശങ്ങൾ അള്ളാഹുത്താല നൽകുകയാണ് ഈ ആയത്തുകളിൽ എന്നാണ് ഒരു വ്യാഖ്യാനം. അതേസമയം തഫ്സീം പോലെയുള്ള, സയ്യിദ് മൗദൂദി പോലെയുള്ള ആളുകൾ കൊടുത്തൊരു വ്യാഖ്യാനം, ഇത് മൊത്തത്തിൽ കൊടുത്ത ഒരു യുദ്ധ നിർദ്ദേശങ്ങളാണ്, യുദ്ധരംഗത്ത് പാലിക്കേണ്ട ചില മര്യാദകളും ചില കാര്യങ്ങളും. കാരണം ഇതിനു മുമ്പ് യുദ്ധം അനുവദിച്ചിരുന്നില്ല, ഒരാളെയും ആക്രമിക്കാൻ ഇസ്ലാം അനുവദിച്ചിരുന്നില്ല, പ്രതികരിക്കാൻ പോലും ആ അർത്ഥത്തിൽ അനുവദിച്ച മക്കാ ജീവിതം നമുക്ക് എല്ലാവർക്കും അറിയാം. സല്ലല്ലാഹു അലൈഹി വസല്ലം 13 വർഷക്കാലം മക്കയിൽ പ്രവർത്തിച്ചിട്ട് തിരിച്ചടിക്കാൻ പോലും അനുവദിച്ചില്ല. ഹബ്ബാബ് ബിൻ ഹറത്ത് റളിയല്ലാഹു അൻഹു രക്തമൊലിപ്പിച്ച് റസൂലുള്ളാഹിയുടെ അടുത്ത് വരുന്നു, ഒന്ന് പ്രതികരിക്കാനുള്ള ഒരു അനുവാദം പോലും അപ്പൊ കൊടുത്തില്ല. അബാദിയൻ പറഞ്ഞു, ഒരു ദിവസം വരും, അന്ന് സന്നാഹ മുതൽ ഹദർമൗത്ത് വരെ ആരെയും ഭയപ്പെടാതെ ഒരു സ്ത്രീക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു കാലം വരും. അത് ഇസ്ലാമിന്റെ ഒരു പ്രതീക്ഷ പ്രവാചകനിലുണ്ടായി. പക്ഷെ തൽക്കാലം മുസ്ലിമീങ്ങൾ ഒരു രാഷ്ട്രഘടനയിലുള്ള അക്രമത്തിന്റെ അല്ലെങ്കിൽ തിരിച്ചാക്രമിക്കുന്ന ഒരു രീതി സ്വീകരിക്കരുത് എന്ന് തന്നെയായിരുന്നു. പക്ഷെ മദീനയിലെത്തിയപ്പോൾ അവസ്ഥ മാറി. മദീന ഒരു രാഷ്ട്രമായിരുന്നു, ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഘടനയിലായി. ഒരു രാഷ്ട്രഘടനയെ സംവിധാനിക്കേണ്ടതും നിലനിർത്തേണ്ടതും അനിവാര്യമായി വന്നു. അത്തരം ഒരു ഘടനയിൽ പഴയതുപോലെ ഒന്നും പ്രതികരിക്കാതെ എല്ലാം കൊള്ളുന്ന ഒരവസ്ഥ ഇനി വരേണ്ടതില്ല. ഇനി നിങ്ങൾ ആക്രമിക്കാൻ ഒപ്പുകൂട്ടുന്നവരെ തിരിച്ചാക്രമിക്കാം, ഇനി നിങ്ങളെ മർദ്ദിക്കുന്നവരെ തിരിച്ചു മർദ്ദിക്കാം, ഇനി തിന്മയും ഫിത്നയും ഇല്ലാതാക്കാൻ വേണ്ട ശ്രമങ്ങൾ നിങ്ങൾക്ക് നടത്താം എന്ന് പറയുന്ന പൊതു നിർദ്ദേശങ്ങളാണ് നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ബദറും ഉഹുദൊക്കെ രൂപപ്പെട്ടത് എന്നതാണ് ഒരു വ്യാഖ്യാനം. പക്ഷെ ഈ സന്ദർഭത്തിന്റെ ഒരു വിഷയം മനസ്സിലാക്കുമ്പോൾ കുറെ കൂടി ഹജ്ജും ഉംറയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഈ ആയത്തുകൾ അവതീർണമായത് എന്നും മനസ്സിലാക്കാം. മുഫസ്സിറുകളുടെ രണ്ട് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളായിട്ട് നമുക്ക് അതിനെ കാണാൻ കഴിയും. ഏതായാലും ശരി, ഈ പശ്ചാത്തലത്തിൽ നിന്ന് വേണം ആയത്തുകളെ മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് നിങ്ങൾ ഉംറയുടെയും ഹജ്ജിന്റെയും ഈ പശ്ചാത്തലത്തിൽ ഇനി അവരോട് ഇതുവരെ മുസ്ലിങ്ങൾക്ക് ഒന്നും പ്രതികരിക്കാൻ കഴിയാതിരിക്കെ അവരോട് ഇനി പ്രതികരിച്ചോളാൻ വേണ്ടി പറഞ്ഞു, ആക്രമിച്ചാൽ തിരിച്ചാക്രമിക്കാം എന്ന് പറയുന്ന, തിന്മകൾ ഇല്ലാതാക്കാൻ വേണ്ടി അതിൻ്റെതായ നിലപാടുകൾ സ്വീകരിക്കാം എന്ന് പറയുന്ന ആയത്തുകളാണ് ഈ ആയത്തുകൾ. വളരെ ശ്രദ്ധാപൂർവ്വം മനസ്സിലാക്കണം, പ്രത്യേകിച്ച് ആ സാഹചര്യം പഠിച്ച് മനസ്സിലാക്കണം. നോക്കുക, وقاتلوا في سبيل الله الذين يقاتلونكم ولا تعتدوا إن الله يحب المعتدين واقتلوهم حيث ثقفتموهم وأخرجوهم من حيث أخرجوكم والفتنة أشد من القتل ولا تقاتلوهم عند المسجد الحرام حتى يقاتلوكم حتى يقاتلوكم فيه وإن قاتلوكم فاقتلوهم كذلك جزاء الكافرين إن شاء الله باقي بنرفع وقاتلوا في سبيل الله وقاتلوا നിങ്ങൾ യുദ്ധം ചെയ്യുക في سبيل الله الله كم إن دمار قتل قتل قت وقاتلوا نينغل يدن شيوغا في سبيل الله الله كم إن دمار قتل الذين يقاتلونكم നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരോട് അല്ലദീന യുഖാതിലൂനക്കും നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരോട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യുക. മുസാഫ് നോക്കിയാൽ മതി, മുസാഫിൽ ഉണ്ടാവണം കേട്ടോ. മുസാഫ് ഇല്ലാതെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല, മുസാഫ് മുന്നിൽ ഉണ്ടാകണം. മുസാഫിൽ നോക്കിയിരുന്ന ഒരു ഇബാദത്തിലായി തന്നെ ഇരുന്ന് ഖുർആൻ പഠിക്കണം കേട്ടോ. വലാ തഖ്തദു, നിങ്ങൾ അതിര് കവിയരുത്. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു ലാ യുഹിബ്ബു, അവൻ ഇഷ്ടപ്പെടുന്നില്ല. അൽ മുഅ്തദീൻ, അതിൽ ലംഘിക്കുന്നവരെ, പരിധി ലംഘിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല, ഇഷ്ടപ്പെടുകയില്ല. ഒന്നുകൂടി, വഖാതിലു ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യുക. അല്ലദീന യുഖാതിലൂനക്കും, നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരോട്. വലാ തഅത്തദു, നിങ്ങൾ അതിര് കവിയരുത്. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു ലാ യുഹിബ്ബു, അവൻ ഇഷ്ടപ്പെടുകയില്ല. അൽ മുഅ്തദീൻ, പരിധി ലംഘിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ഇവിടെ പറഞ്ഞ എന്താ, വഖാതിലു ഫീ സബീലില്ലാഹി അല്ലദീന യുഖാതിലൂനക്കും, നിങ്ങളോട് യുദ്ധത്തിന് വരുന്ന അല്ലെങ്കിൽ നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുക. ഇത് ആ ബാക്കി തന്നെ അതിന്റെ വളരെ കൃത്യമാണ്. യുദ്ധം അനുവദിച്ചിരുന്നില്ല, യുദ്ധം അനുവദിക്കാതെ എന്നാൽ ഇസ്ലാം ഒരാട് തിരിച്ചടിക്കാൻ പോലും അനുവദിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഒരാക്രമണവും ഇസ്ലാം അനുവദിച്ചിരുന്നില്ല. അങ്ങനെയാണ് ഇസ്ലാം പ്രവാചകന്റെ ദീർഘകാലം കഴിച്ചു കൂട്ടിയത്. എല്ലാം സഹിച്ച് എല്ലാ ഫിത്നകളെയും പുറത്ത് ആണ് മുന്നോട്ട് പോയിരുന്നത്. ഇനി ഇസ്ലാമിക രാഷ്ട്രമായി കഴിഞ്ഞു, ഇനി നിങ്ങൾ അങ്ങനെ എല്ലാ ആക്രമണങ്ങൾക്കും നിന്ന് കൊടുക്കേണ്ടയില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വഖാതിലു ഫീ സബീലില്ലാഹി അല്ലദീന യുഖാതിലൂനക്കും, നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരുന്നവരോട് അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾ യുദ്ധം ചെയ്യാൻ കണ്ട് വന്നാൽ തിരിച്ചടിച്ചോളിന്നല്ല, യുദ്ധത്തിന് വേണ്ടി തക്കം പാർക്കുകയോ അതിന് രൂപം കാണുകയോ അതിന്റെ ഒപ്പ് കൂട്ടുകയോ ഒക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരെ ആക്രമിക്കാം. അല്ലാതെ വാളേറ്റ് ഇങ്ങോട്ട് വെട്ടാൻ വരുമ്പോ പോയാൽ വാളെടുക്കാൻ പോകലല്ല, പകരം അതിന്റെ മുന്നേറ്റങ്ങൾക്ക് വേണ്ട ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും നടത്താം. അവരതിനു വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും തയ്യാറെടുപ്പുകൾ നടത്താം. കാരണം ഇനി അവരെ അങ്ങനെ അക്രമത്തിന് വഴി വിട്ടു കൊടുക്കേണ്ടതില്ല എന്ന അർത്ഥത്തിൽ തന്നെയാണ് വഖാതിലു എന്ന് പറഞ്ഞത്. ഫീ സബീലില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണ്. നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയല്ല, നിങ്ങളുടെ ധീരത പ്രദർശിപ്പിക്കാനല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഭൗതിക താല്പര്യത്തിന് വേണ്ടിയല്ല, തെറ്റായ വഴിയിലുമല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച മാർഗത്തിലൂടെ നന്മകൾ സ്ഥാപിക്കുന്നതിനു വേണ്ടിയും തിന്മ ഉച്ചാടനം ചെയ്യുന്നതിനും വേണ്ടിയാണ് അള്ളാഹുവിന്റെ മാർഗത്തിലായിരിക്കണം നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടത്. അള്ളാഹുവിന്റെ വചനത്തെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ആ യുദ്ധം ചെയ്യുന്നു, അതാണ് അള്ളാഹുവിന്റെ മാർഗം. അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിലായിരിക്കണം യുദ്ധം ചെയ്യുക. വലാത്തവർത്തതു, നിങ്ങൾ അതിര് കവിയാൻ പാടില്ല. യുദ്ധം ചെയ്യുമ്പോ അതിന്റെ അതിര് കടന്ന യുദ്ധത്തിന്റെ തിന്മകൾ നിങ്ങൾ ചെയ്യാം. യുദ്ധം ഒരു ധർമ്മമാണ്, നന്മയുടെ സംസ്ഥാപനമാണ്, അതുകൊണ്ട് രക്ഷപ്പെടും. അതുകൊണ്ട് തന്നെ അതിൽ തിന്മകൾ നിങ്ങൾ പ്രയോഗിക്കാൻ പാടില്ല. സ്ത്രീകളെ ആക്രമിക്കാൻ പാടില്ല, കുട്ടികളെ ആക്രമിക്കാൻ പാടില്ല, പൊതുമുതലുകൾ നശിപ്പിക്കാൻ പാടില്ല, യുദ്ധത്തിൽ വധിക്കപ്പെട്ടവരെ അംഗച്ഛേദം നടത്താൻ പാടില്ല, യുദ്ധത്തിൽ പാടില്ലാത്ത തിന്മകളൊന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല, ഒരിക്കലും അതിന്റെ പരിധി വിട്ടുപോകാൻ പാടില്ല. നിങ്ങൾ മറ്റെന്തെങ്കിലും വിരോധത്തിന്റെ അടിസ്ഥാനത്തിലല്ല യുദ്ധം ചെയ്യുന്നത്, പകരം ഫിത്തിന ഇല്ലാതാക്കാനും തിന്മ ഇല്ലാതാക്കാനും വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരിക്കലും വളരെ കർശനമായി യുദ്ധത്തിന് അനുമതി കൊടുക്കുന്ന പോലെ തന്നെ അള്ളാഹു തആല പറയുകയാണ്, വലാത്തവത്തതോ, നിങ്ങൾ അതിര് കവിയരുത്. കാരണം ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, അങ്ങനെ അതിര് കവിയുന്നവരെ, പരിധി ലംഘിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല, അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കാനും പടച്ച തമ്പുരാന്റെ ഇഷ്ടം നേടിയെടുക്കാനും വേണ്ടി അള്ളാഹു നിശ്ചയിച്ച യുദ്ധപരിധികളും മര്യാദകളും പാലിച്ചുകൊണ്ട് തിന്മയെ ഇല്ലാതാക്കാൻ വേണ്ടി ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളോട് യുദ്ധം ചെയ്യുകയും നിങ്ങൾക്കെതിരെ യുദ്ധത്തിന്റെ കോപ്പ് കൂട്ടുകയും യുദ്ധത്തിന്റെ സന്നാഹമൊരുക്കുകയും ചെയ്യുന്നവരെ ഇനി എല്ലാം ഇങ്ങനെ സഹിച്ചു കൊള്ളണമെന്നില്ല, നിങ്ങൾക്ക് പ്രതികരിക്കാവുന്നതാണ് എന്നാണ് പറഞ്ഞതിന്റെ വിശദീകരണം. അപ്പൊ അതാണ് അതിൽ മനസ്സിലാക്കുക. തുടർന്ന് വഖ്തുലൂഹും ഹൈസു സഖിത്തുമൂഹും وأخرجوهم من حيث أخرجوكم والفتنة أشد من القتل ولا تقاتلوهم عند المسجد الحرام حَتَّى يُقَاتِلُوكُمْ فِيهِ فَإِنْ قَاتَلُوكُمْ فَاقْتُلُوهُمْ كَذَلِكَ جَزَاءُ الْكَافِرِينَ. നോക്കൂ, വക്തുലൂഹും, നിങ്ങൾ അവരെ വധിക്കുക, ഹൈസു സഖിത്തുമൂഹും, നിങ്ങൾ അവരെ കണ്ടുമുട്ടുന്നിടത്ത് വെച്ച്, അഹ്റജൂഹും, നിങ്ങൾ അവരെ പുറത്താക്കുകയും ചെയ്യുക, മിൻ ഹൈസു അഹ്റജൂക്കും, അവർ നിങ്ങളെ പുറത്താക്കിയടത്ത് നിന്ന്. വൽ ഫിത്തിനത്തു, ഫിത്തിന, കുഴപ്പം, അശത്ത്, കഠിനമാണ്, മിനൽ ഖത്ൽ, കൊലയേക്കാൾ. വലാ തുക്കാത്തിലൂഹും, നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യരുത്, ഹിന്ദൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിന്റെ അടുത്ത്. ഹത്താ യുഖാത്തിലൂക്കും, അവർ നിങ്ങളോട് യുദ്ധം ചെയ്യുന്നത് വരെ, ഫീഹി, അവിടെ വെച്ച്. വയിൻ കാത്തലൂക്കും, ഇനി അവർ നിങ്ങളോട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ, ഫഖ്തുലൂഹും, നിങ്ങൾ അവരെ വധിച്ചു കളയുക. കദാലിക, അപ്രകാരം, ജസാ ഉൽ കാഫിരീൻ, അപ്രകാരമാണ് സത്യനിഷേധികളുടെ പ്രതിഫലം. ഒന്നുകൂടി നോക്കുക അർത്ഥം. വക്തുലൂഹും, നിങ്ങൾ അവരെ വധിക്കുക, ഷാഫിനെ നോക്കണം കേട്ടാ, വക്തുലൂഹും, നിങ്ങൾ അവരെ വധിക്കുക, ഹൈസു സഖിത്തുമൂഹും, നിങ്ങൾ അവരെ കണ്ടുമുട്ടുന്നിടത്ത് വെച്ച്, അഹ്റജൂഹും, നിങ്ങൾ അവരെ പുറത്താക്കുകയും ചെയ്യുക, മിൻ ഹൈസു അഹ്റജൂക്കും, നിങ്ങളെ അവർ പുറത്താക്കിയിടത്ത് വെച്ച്, പുറത്താക്കിയിടത്ത് നിന്ന്. വൽ ഫിത്തിനത്തു, ഫിത്തിന, അശദ്ദു, കഠിനമാണ്, മിനൽ ഖത്ൽ, കൊലയേക്കാൾ. വലാ തുഖാത്തിലൂഹും, നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യരുത്, ഇന്ദൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിന്റെ അടുത്ത് വെച്ച്. ഹത്താ യുഖാത്തിലൂക്കും, നിങ്ങളോട് അവർ നിങ്ങളോട് യുദ്ധം ചെയ്യുന്നത് വരെ, ഫീഹി, അവിടെ വെച്ച്. വൈൻ കാത്തലൂക്കും, ഇനി അവർ നിങ്ങളോട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ, ഫഖ്തുലൂഹും, നിങ്ങൾ അവരെ വധിച്ചു കളയുക. കദാലിക, അപ്രകാരം, ജസാ ഉൽ കാഫിരീൻ, സത്യനിഷേധികൾക്കുള്ള പ്രതിഫലം, സത്യനിഷേധികളുടെ പ്രതിഫലം അപ്രകാരമാണ്. വളരെ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ ഇതിലുണ്ട്. അതിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, നിങ്ങൾക്ക് മനസ്സിലാകണം, ഈ ഖുർആൻ അതിന്റെ സന്ദർഭത്തിനനുസരിച്ച് പഠിച്ചെങ്കിലേ ഖുർആന്റെ ശരിയായ ആശയം ഗ്രഹിക്കാൻ കഴിയും. ഇപ്പൊ നമ്മളെ ജബ്ബാർ മാഷ പോലുള്ള യുക്തിവാദികളും അതേപോലെ നിരീശ്വരവാദികളും മതനിഷേധികളായ ആളുകളും ഇസ്ലാം വിരുദ്ധരായ ആളുകളൊക്കെ ഇസ്ലാം ഭീകരമാണെന്ന് പറയാൻ വേണ്ടി ഫാസിസ്റ്റുകളൊക്കെ ഉദ്ധരിക്കാറുള്ള ഒരു ആയത്തിന്റെ കഷ്ണാണ് ഈ ആയത്ത്. എന്ത്? വഖ്തുലൂഹും ഹൈസു സഖിത്തും. ഓ, വിശുദ്ധ ഖുർആനിലുണ്ട്, അവരെ കണ്ടയിടത്ത് വെച്ച് കൊന്നുകളയുക. ഇങ്ങനെയുണ്ട്. അപ്പൊ ഈ കഷ്ണം വായിച്ചാല് നമ്മൾ വിചാരിക്കും എന്താ ആൾക്കാരെ കൊന്നുകളയാൻ പറയുന്ന, അങ്ങനെയാണ് അവതരിപ്പിക്കാറ് പലപ്പോഴും. ഈ ആയത്തിന്റെ കഷ്ണം ഉപയോഗിക്കാറുണ്ട്. വഖ്തുലൂഹും ഹൈസു വജത്തുമൂഹും എന്ന് വേറെ സ്ഥലത്തുണ്ട്. കണ്ടയിടത്ത് വെച്ച് കൊല്ലുക, കണ്ടുമുട്ടുന്നിടത്ത് വെച്ച് കൊല്ലുക, ഇതൊക്കെയാണ് ഇസ്ലാം പറയുന്നത്. ഇതാണ് ഖുർആൻ. ഖുർആൻ ഭീകരമാണ്, പലപ്പോഴും ഇന്നും ഞാൻ അതിന്റെ വീഡിയോ യൂട്യൂബിലൊക്കെ കണ്ടതാണ്. എന്താ ഇപ്പൊ പശ്ചാത്തലം, നമ്മൾ അതാണ് ഈ പശ്ചാത്തലം മനസ്സിലാക്കിയിട്ടുള്ള പ്രശ്നം. ഇതാണ് യുദ്ധത്തിന് പോകുമ്പോൾ കൊടുക്കണ നിർദ്ദേശമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഖുർആൻ അതിന്റെ ഘടനയിൽ തന്നെ പഠിക്കണം എന്ന് പറയുന്നത്. ഞാനൊരു തമാശ എടുക്കും, തമാശയും പറയാലോ കുറെ ക്ലാസ്. തമാശ അല്ല, കാര്യം ഗ്രഹിക്കാൻ വളരെ എളുപ്പമുള്ള ഒരു സംഗതി. പണ്ട് ഒരു മൂസ എന്ന് പറയുന്ന ഒരു കള്ളൻ, അവന്റെ പേര് മൂസ എന്നാണ്, അഹറാബിയാണ്, കട്ടറബിയാണ്. അപ്പോ അറബി മാത്രമേ അറിയുള്ളൂ. അപ്പൊ ഇവൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാല്, ഒരു സാധനം കട്ടിട്ട്, കള്ള കട്ടിട്ട് കട്ട മുതലേറ്റ് പള്ളികൾ കൂടി. പള്ളിയിൽ ചെന്നപ്പോ ഇമാമ അവിടെ നിസ്കരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇമാമ അവിടെ നിന്ന് ഇങ്ങനെ ഖുർആൻ ഓതാൻ തുടങ്ങി. ഒമാ തിൽക്കബി അമീനിക്കയാ മൂസ, ഏ മൂസ, നിന്റെ കയ്യിൽ എന്താണ്? കാലഹിയ അസായ അതവക്കൗ അലൈഹ വഅഹുശ്ശു ബിഹാ വലാ അനമി വലിയ ഫീഹാ മആരിബ് ഉഖ്റാ. ഇതൊരു വടിയാണ് കേട്ടോ, ഇതുകൊണ്ട് പച്ചില വീഴ്ത്തും, കന്നുകാലികളെ തെളിക്കും, വേറെയും ചില ഉപകാരങ്ങളൊക്കെ ഇതുകൊണ്ടുണ്ട്. ഇവൻ പള്ളികൾക്ക് എന്നപ്പോ ഇമാമ് ഇതാ പറഞ്ഞു, ഇവന്റെ പേര് മൂസ എന്നാ, മൂസ നിന്റെ കയ്യിൽ എന്താന്നാ ചോദിക്കുന്നത്. മാത്രല്ല, ഇമാമ് മൂസ മറുപടി പറഞ്ഞു എന്നൊന്നും എനിക്ക് മനസ്സിലാവില്ല. ഇമാമ എന്നെ പറയേണ്ടത് ഒരു വടിയാണ്, വടിയുണ്ട്, പച്ചില വീഴ്ത്തും, കന്നുകാലികളെ തെളിക്കും, വേറെ ചില പണിയുണ്ട്. അപ്പോളാ കള്ളനായ മൂസ മനസ്സിലാക്കി, ഞാൻ കട്ടത് ഏതായാലും ഇമാമ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ കള്ളനായ മൂസ കട്ട മുതലിട്ടുകൊണ്ട് ഓടിയെന്ന് കഥ. എന്ന് പറഞ്ഞാൽ മൂസ നബി അലൈഹിസ്സലാമിന് വഹയ്യ കിട്ടിയ കാര്യമാണ് ആ ഖുർആനായത്തിലുള്ളത്. മൂസ നബി തൂര് സീനാ പർവ്വതത്തിന്റെ അവിടെ എത്തിയപ്പോ അള്ളാഹു തആല മൂസ നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാണ്, ഒമാ തിൽക ബി യമീനികയാ മൂസ, മൂസാനിന്റെ കയ്യിൽ എന്താണ്? അപ്പൊ മൂസ നബി വടി ആ തക്കൻ കിട്ടിയതിൽ കുറച്ച് ഭാഗ്യം കൂട്ടി പറഞ്ഞതാ, ഇതൊരു വടിയാണ്, വടി കൊണ്ട് ഇന്ന ഉപകാരമുണ്ട് എന്ന് പറഞ്ഞതാ. ഇതൊരു വടിയാണ്, വടി കൊണ്ട് ഇന്ന ഉപകാരമുണ്ട് എന്ന് സൂചിപ്പിച്ചതാ. പറഞ്ഞു വന്നത് എന്താന്ന് പറഞ്ഞാല്, ആ സന്ദർഭം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ വേറെ അർത്ഥമായിരിക്കും. ഇത് നമ്മൾ മനസ്സിലാക്കിയത് വേറെ ഒരു തമാശയും പറയാറുണ്ട്. ഒരു ഒരിക്കലും ഒരു പണ്ഡിതന്റെയും ഒരു കർഷകന്റെയും ഭൂമി അടുത്തടുത്ത് വന്നു. ഒരു പണ്ഡിതൻ നല്ല ഒരു കള്ള പണ്ഡിതൻ അങ്ങനെ. അപ്പൊ ഈ പണ്ഡിതൻ എന്ത് ചെയ്തു പറഞ്ഞാൽ കുറേശ്ശെ അതിരി വെക്കാൻ തുടങ്ങിയപ്പോ വല്ലാതെ ഈ ഭൂമി, ഈ കർഷകന്റെ ഭൂമി ഇങ്ങനെ കുറഞ്ഞു വന്നപ്പോ ഒരു ദിവസം കർഷകൻ വന്നിട്ട് പണ്ഡിതനോട് ചോദിച്ചു, എന്റെ ഭൂമി ചെറുതായി വരുന്നുണ്ടല്ലോ. വളരെ സൗമ്യതയോട് കുടിച്ച് എന്റെ ഭൂമി ചെറുതായി വരുന്നുണ്ടല്ലോ. ഉടനെ പണ്ഡിതൻ പറഞ്ഞു, ആ നീ ഖുർആൻ പഠിച്ചില്ല, അന്നാ നെയ്ത്തില്ല നെങ്കു സുഹാമിൻ അത്രാഫ്യ, ഭൂമി അവർക്ക് ഇരു വർഷങ്ങളിൽ നിന്ന് ഇടുങ്ങിയതായ അനുഭവം വേറെ വിഷയത്തെ കുത്തി പറഞ്ഞതാ. അപ്പൊ ഭൂമി ചുരുക്കുന്നുള്ളതിന് പണ്ഡിതൻ ആയത്ത് ഒതുക്കി. പക്ഷെ കർഷകൻ എടുക്കാൻ അവൻ വീണ്ടും ചോദിച്ചു, ഉസ്താദിന്റെ ഭൂമി വലുതായി വരുന്നുണ്ടല്ലോ, കാരണം ഇത് അതിരി വെക്കല്ലേ. അപ്പൊ പണ്ഡിതൻ വീണ്ടും ഖുർആൻ ആയത്ത് ഓതി, ദാലിക ഫളുല്ലാഹി യുതീ മൻ യശാ, ഇത് അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് കൊടുക്കുന്ന അനുഗ്രഹമാണ്. അപ്പൊ വീണ്ടും കർഷകൻ ചോദിച്ചു, എന്നത് തിരിച്ചായിക്കൂടെ, എന്റേത് ചുരുങ്ങുന്നതിന് പകരം എനിക്ക് അനുഗ്രഹവും ഉസ്താദിന്റെ ചുരുങ്ങിക്കൂടെ. അപ്പോഴും പണ്ഡിതൻ ഖുർആൻ ആയത്ത് ഓതി എന്നതാണ്, ചില കാര്യങ്ങളെ കുറിച്ച് ചോദിക്കേണ്ട, ഉത്തരം പറഞ്ഞാൽ വിഷമിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു തന്നാല് ആയത്തുകൾ അതിന്റെ സന്ദർഭങ്ങളിൽ നടത്തിയെടുത്താൽ ഇതുപോലത്തെ പലതും സംഭവിക്കും. അപ്പൊ അത് സംഭവം അതാണ് ഇതില്. ഇവിടെ വക്തുലൂഹും ഹൈസു വജത്ത് സക്കിത്തുമുഹും, നിങ്ങൾ അവരെ കണ്ടയിടത്ത് വെച്ച് വധിക്കുക എന്ന് പറഞ്ഞ് യുദ്ധത്തിന് പോകാൻ നേരത്ത് ഈ ആളുകൾക്ക്, യുദ്ധമുന്നണിയിലുള്ള ആളുകൾക്ക് അല്ലാഹു തആല നിർദ്ദേശം കൊടുക്കാൻ. വിശുദ്ധ ഖുർആൻ കേവലം നിസ്കാരത്തിന്റെ കണക്കും നോമ്പിന്റെ കണക്കും സക്കാത്തിന്റെ കണക്കും പറഞ്ഞ് ആരാധനകാര്യം പറയുന്ന കേവല മതഗ്രന്ഥമല്ല. ഒരു സമൂഹത്തിൽ നിന്ന് തിന്മകളെ ഉച്ചാടനം ചെയ്ത് നന്മ സംസ്ഥാപിച്ചെടുത്ത ഒരു വിപ്ലവ ഗ്രന്ഥമാണ്, ഒരു സമൂഹത്തെ മാറ്റിയെടുത്ത ഗ്രന്ഥമാണ്, അതുകൊണ്ട് ഒരു ഒരു രാഷ്ട്രത്തെ സെറ്റ് ചെയ്ത ഗ്രന്ഥമാണ്. അവരെ ചിട്ടകൾ പഠിപ്പിക്കുകയാണ്, യുദ്ധമര്യാദകൾ പഠിപ്പിക്കുകയാണ്. ഇതുവരെ അക്രമം ചെയ്തവരോട് പോലും പ്രതികരിക്കാതെ സഹിക്കാനും ക്ഷമിക്കാനും പൊറുക്കാനും പറഞ്ഞ ഖുർആൻ. ഇനി നിങ്ങളൊരു യുദ്ധ ഒരു രാഷ്ട്രഘടനയിലായിരിക്കുന്നു, ഇനി നിങ്ങൾക്ക് യുദ്ധത്തിന് അനുമതി നൽകിയിരിക്കുന്നു, ആ യുദ്ധത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അക്രമികളെ കണ്ടാൽ നിങ്ങൾക്ക് അവരെ കൈകാര്യം ചെയ്യാം, നിങ്ങൾക്ക് വധിക്കാം. യുദ്ധരംഗത്ത് പിന്നെ ശത്രുവിനെ നമ്മൾ സാധാരണ പറയുമ്പോൾ ഒരു ഉമ്മച്ചു കൊടുക്കലല്ലോ, അയാളെ വധിക്കൽ തന്നെയാണ്. അതാണ് ഇവിടെ കുറഞ്ഞ വക്തുലൂഹും ഹൈസു സത്യമൂഹും, നിങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ച ആളുകളോട് പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരെ കണ്ടെടുത്ത് വെച്ച് വധിക്കാം. അഹ്റജൂഹും, അവരെ നിങ്ങൾക്ക് പുറത്താക്കുകയും ചെയ്യാം. മിൻ ഹൈസ് അഹ്റജൂക്കും, അവർ നിങ്ങളെ അവർ പുറത്താക്കിയെടുത്ത് നിന്ന്, നിങ്ങളെ അവർ പുറത്താക്കിയല്ലോ, അവിടെ നിന്ന് അവർ നിങ്ങളെ പുറത്താക്കാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒന്ന് ആ യുദ്ധത്തിന് പോകുമ്പോ അടുത്ത പ്രാവശ്യം ഹജ്ജിന് പോകുമ്പോ അവർ നിങ്ങളോട് അക്രമം കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ അക്രമികളെ നിങ്ങൾ കൈകാര്യം ചെയ്യാം. അതേപോലെ തന്നെ ആ നിങ്ങളെ മക്കയിൽ നിന്ന് പുറത്താക്കിയല്ലേ അവർ ചെയ്തത്, 13 വർഷക്കാലം നിഷ്ഠൂരമായ മർദ്ദന പീഡനങ്ങളും എതിർപ്പുകളും വെച്ച് അവസാനം ഇസ്ലാമിനെ പറിച്ചു നടല്ലേ ചെയ്തത്, ആ ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ പുറത്താക്കിയെടുത്തുന്ന അവരെയും നിങ്ങൾക്ക് പുറത്താക്കാം. അങ്ങനെ നമുക്ക് പിന്നീട് നടപ്പായി ഇതാണ് കാണാൻ കഴിയുന്നത്. മക്കപ്പത്തഹിന്റെ കാലെത്തിയപ്പോഴേക്കും ഇസ്ലാം അതിന്റെ ആ വിജയം നടപ്പാക്കി, അവസാനം ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് വന്നു, അല്ലാത്തവർ അവിടെ വിട്ടുപോയി, ആ ഭാഗം അവർക്ക് പരിശുദ്ധമാക്കി തീർക്കാൻ സാധിച്ചു. അതാണ് വഅഖ്റജൂഹും മിൻ ഹൈസ് അഖ്റജൂകും വൽ ഫിത്നത്തു അശദ്ദു മിനൽ ഖത്ൽ. ഇതിന് ഇസ്ലാം പറഞ്ഞ കാര്യം ഏറ്റവും മർമ്മപ്രധാനമായ ഫിത്ന എന്ന് പറയുന്നത് കൊലപാതകത്തെക്കാൾ കഠിനം. എന്താണ് ഫിത്ന എന്ന് പറഞ്ഞാൽ കേവലം കുഴപ്പം എന്ന അർത്ഥം മാത്രമല്ല, ഫിത്ന എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ്. അൽ ഫിത്ന എന്നതുകൊണ്ട് ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയോ പാർട്ടിയോ നിലവിലുള്ള വ്യവസ്ഥക്കെതിരായി വരുന്ന വ്യവസ്ഥകളെ തങ്ങൾക്കെതിരായതിന്റെ പേരിൽ അതിക്രമിക്കുക, അവരെ രക്തം ചൊരിയുക, അവരെ നശിപ്പിക്കുക, ഇതാണ് യഥാർത്ഥത്തിൽ ഫിത്ന. ഒരു വ്യവസ്ഥ തങ്ങളുടെ ദിനെതിരായിട്ട് മറ്റൊരു സംഗതി ഇവിടെ വരാൻ പാടില്ല, അങ്ങനെയുള്ളവരോട് കഠിനമായ ശത്രുത, വെറുപ്പ്, വിദ്വേഷം, അക്രമം ഇത് ചൊരിയുക, ഇതാണ് ഫിത്ന എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മാനസികമോ ശാരീരികമോ ആയ സമ്മർദ്ദം ചെലുത്തി ഇഷ്ടമില്ലാത്ത ആശയങ്ങൾ അംഗീകരിപ്പിക്കുകയോ പ്രവർത്തിപ്പിക്കുകയോ ചെയ്യലാണ് ഫിത്ന. നിങ്ങൾക്ക് മനസ്സിലാവും, നിലവിലുള്ള ഫാസിസോ നാസിസോ അതേപോലുള്ള യുദായുസോ ഒക്കെ ഏതാണ്ട് ഈ കാഴ്ചപ്പാടാണ്. തങ്ങളുടെ ആധിപത്യം മറ്റുള്ള വേറെ ഒരു പരിഷ്കരണ പ്രവർത്തനത്തിനും അനുവദിക്കാതിരിക്കുക, തങ്ങൾക്കെതിരായ ഒരു സിദ്ധാന്തം വന്നു കഴിഞ്ഞാൽ അതിന്റെ സർവശക്തി ഉപയോഗിച്ചുകൊണ്ട് മോശമായ നിലപാടുകളിലൂടെ എതിർക്കുക, ഇതാണ് യഥാർത്ഥത്തിൽ ഫിത്ന. അതായത് സൃഷ്ടിക്കുമേൽ, അതായത് ദിവ്യത്വം സൃഷ്ടികൾക്ക് അനുവദിക്കുക, അതുവഴി സൃഷ്ടികർത്താവിന്റെ നിയമത്തിനൊത്ത് ജീവിക്കാൻ അനുവദിക്കാതിരിക്കുക. ഇതാണ് ഫിത്തിന, അതാണ് ഫിത്തിന. ആ ഫിത്തിന എന്ത് ചെയ്യണം? ഇല്ലാതാക്കലാണ് ഏറ്റവും പ്രധാനം. കാരണം ഇപ്പൊ നമ്മൾ കണ്ടില്ലാക്കാൻ കൊലപാതകത്തെക്കാൾ വലുതാണ് ഈ ഭീതി അവസ്ഥ ഉണ്ടാക്കുക. എന്താ 13 വർഷക്കാലം അവർ ചെയ്തത്? അവർ കുറെ സഹാബാക്കളെ കൊന്നു എന്നതിനേക്കാൾ അപ്പുറം ഒരു പരിഷ്കരണ പ്രവർത്തനത്തിനും അനുവദിക്കില്ല, ഇസ്ലാമിന്റെ ഒരു കടന്നുവരവിന് അനുവദിക്കില്ല. ഇതാണ് നമ്മുടെ നാട്ടിലെ ഫാസിസ്റ്റ് ഒക്കെ ഏതാണ്ട് അതേ നിലപാടത്തിലാണ്. അത് കൊലപാതകത്തെക്കാൾ ഭീകരമാണ്. അതുകൊണ്ട് ആ ഫിത്തിന സമൂഹത്തിൽ ഇല്ലാതിരിക്കും. ഓരോരുത്തർക്കും ഇസ്ലാം സ്വാതന്ത്ര്യം നൽകിയതുപോലെ തങ്ങളുടെ വിശ്വാസം വെച്ച് അനുഷ്ഠിക്കാനും പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യം വേണം. ഇസ്ലാമിനെ അനുവദിക്കാതിരിക്കുന്ന ആ നിലാവസ്ഥ ഇനി ഇല്ലാതാക്കും. ഇസ്ലാമിന് അതിൻ്റെതായ പ്രബോധനം നിർവഹിക്കാനും അള്ളാഹുവിന്റെ വ്യവസ്ഥ ഭൂമി സ്ഥാപിക്കാൻ ആവുന്ന വ്യവസ്ഥകൾ ഉണ്ടാക്കിയെടുക്കാനും കഴിയുന്ന ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ ഉണ്ടാകണം എന്നാണ് പറയുന്നത്. അതാണ് വൽ ഫിത്തിനത്തു അശത്തു മിനൽ ഖത്ത്ൽ എന്ന് പറയുന്നത്. വലാ തുഖാത്തിലൂഹും ഇന്ദൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിന്റെ അടുത്ത് വെച്ച് നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യും. മസ്ജിദുൽ ഹറാമും അതിന്റെ പരിസര ഭാഗവും വിശുദ്ധമായ ഭാഗമാണ്. അവിടെ ഒന്നും ഒരു കൊലപാതകമോ അക്രമമോ നടക്കരുത് എന്നതാണ് അത് മക്ക അന്ന് യഥാർത്ഥത്തിൽ ഈ കാഴ്ചപ്പാട് പിന്നെ മക്ക മുശ്രിക്കുകൾക്ക് വരെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഹജ്ജിന്റെ മാസങ്ങൾ യുദ്ധമില്ലാത്ത മാസങ്ങളായി പരിഗണിച്ചത്. ആ ഹറമിന്റെ ഭാഗത്ത് കൊലപാതകങ്ങളോ അക്രമോ ചെയ്തിരുന്നു. പക്ഷേ നിങ്ങൾ ഇനി ഹജ്ജിന് പോകുമ്പോ അവരക്രമം ചെയ്യും. അവിടെ ചെല്ലുമ്പോ നിങ്ങള് നിങ്ങളോട് യുദ്ധം ചെയ്തവരോടും നിങ്ങളോട് വിരോധം കാണിച്ചവരും നിങ്ങൾ മക്കയിലുണ്ടായിരുന്ന കാലത്ത് നിങ്ങളോട് തിന്മ കാണിച്ച ആളുകളൊക്കെ അവിടെ ഉണ്ടാവും, മസ്ജിദുൽ ഹറാമിലുണ്ടാവും. പക്ഷെ അപ്പോൾ നിങ്ങൾ ഹറാം മസ്ജിദുൽ ഹറമിൽ വെച്ച് ഒരിക്കലും നിങ്ങൾ അവരോട് ഒന്നും പ്രതികരിക്കാൻ പാടില്ല. കാരണം അത് പവിത്രതയുടെ ഭാഗം. അവിടെ വെച്ചൊരാളോട് അതിക്രമം കാണിക്കും, നിങ്ങൾ ആക്രമിക്കാൻ സാധ്യത ഉണ്ട് എന്ന് കണക്കൂട്ടിയിട്ടും ആക്രമിക്കാൻ പാടില്ല. നിങ്ങളോട് മുമ്പ് അക്രമം ചെയ്തവരാണെന്ന് കരുതി ആക്രമിക്കാൻ പാടില്ല. നിങ്ങളെ ശത്രുവാണെന്ന് കരുതി ആക്രമിക്കാൻ പാടില്ല. നിങ്ങൾ മസ്ജിദുൽ ഹറാമിൽ വെച്ച് ഒരു അക്രമവും ചെയ്യരുത്, ഒരു യുദ്ധവും ചെയ്യരുത്. ഹത്താ യുഖാതിലുക്കും, നിങ്ങളോട് അവർ യുദ്ധം ചെയ്യുന്നത് വരെ. ഇനി അവര് നിങ്ങളോട് വൈൻ കാത്തലൂക്കും പത്തുരൂഹു, ഇനി മസ്ജിദുൽ ഹറാമിൽ വെച്ചാണ് അവർ നിങ്ങളോട് ആക്രമം കാണിക്കുന്നതെങ്കിൽ പഠിച്ചോനേത് മസ്ജിദുൽ ഹറാമല്ലേ, ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ വിചാരിച്ചിട്ട് എല്ലാം കൊള്ളാൻ നിൽക്കേണ്ടതില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മസ്ജിദുൽ ഹറാമാ നോക്കേണ്ടതില്ല, തിരിച്ച് അവരാക്രമിക്കാം. കാരണം മസ്ജിദുൽ ഹറാമിൽ രക്തം പൊടിയരുത് എന്നാണ്. പക്ഷെ നിങ്ങളെ അത് തിരിച്ചാക്രമിക്കാതെ കൊള്ളാൻ നിന്നാൽ അപ്പോഴും നിങ്ങളെ രക്തം ഒഴുകും. നിങ്ങളായിരിക്കും അവിടെ ആക്രമിക്കപ്പെടുന്നത്, നിങ്ങളുടെ രക്തമായിരിക്കും ഒഴുകപ്പെടുന്നത്. അതുകൊണ്ട് ആ ഫിത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടി മസ്ജിദുൽ ഹറാമിൽ വെച്ചാണ് നിങ്ങളോട് അവർ യുദ്ധത്തിന് വരുന്നതും നിങ്ങളെ കൊല ചെയ്യാൻ വേണ്ടി വരുന്നതും ചെയ്യുന്നതെങ്കിൽ അവിടെ വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫഖ്തുലൂഹും, അവരെ നിങ്ങൾക്ക് അവിടെ വെച്ച് വരിക്കാം. അതല്ല, അവിടെ വെച്ച് നിങ്ങളോട് ഒരു അക്രമം അവർ ചെയ്യുന്നില്ലെങ്കിലോ നിങ്ങൾ എന്ത് ചെയ്യണം? എത്ര ശത്രുവാണെങ്കിലും ശരി, ഒന്നും ചെയ്യാൻ പാടില്ല. നിങ്ങൾ ആ മുൻ വിരോധം നിങ്ങളവിടെ വെച്ചു പുലർത്താൻ പാടില്ല. നിങ്ങളെ പിന്നീട് ആക്രമിച്ചേക്കുമോന്ന് കരുതിയിട്ടും നിങ്ങളവിടെ ചെയ്യാൻ പാടില്ല. നിങ്ങളോട് നേർക്ക് നേരെ മസ്ജിദുൽ ഹറാമിൽ വെച്ച് നിങ്ങളെ ആക്രമിച്ചാൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുള്ളൂ, അവരെ ആക്രമിക്കാൻ പാടുള്ളൂ. അതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. കദാലിക ജസാ ഉൽകാഫി, അത് സത്യനിഷേധികൾക്ക് കിട്ടേണ്ട പ്രതിഫലമാണ്, അവർക്ക് കിട്ടേണ്ട പ്രതികാരമാണ്, അവർക്ക് കിട്ടേണ്ട അവർക്ക് അതുവഴി ലഭ്യമാകേണ്ട അവരോട് പ്രതികരിക്കേണ്ട രീതി അതാണ് എന്നാണ് അനുശീലിക്കുന്നത്. കാരണം മസ്ജിദുൽ ഹറാം വിശുദ്ധമാണ്, അവിടെ പവിത്രമാണെന്ന് കരുതി ഹജ്ജിന് വന്നിട്ട് അവിടെ വെച്ച് നിങ്ങൾ ആക്രമിച്ചാൽ പിന്നെ കൊണ്ടുകൊടുക്കല്ല വേണ്ടത്. അങ്ങനെ നിങ്ങൾ ആക്രമിക്കുകയും നിങ്ങൾ നിന്നുകൊടുക്കുകയും ചെയ്താൽ നിങ്ങളെ രക്തം ഒഴുകും, അതുണ്ടാകരുത്. അവിടെ വെച്ചാണെങ്കിൽ അവിടെ വെച്ചാണ് നിങ്ങൾ ആക്രമിക്കുന്നതെങ്കിൽ ആക്രമിച്ചാൽ നിങ്ങൾക്ക് തിരിച്ചാക്രമിക്കാം. അതല്ലാതെ അവിടെ വെച്ച് നിങ്ങൾ ആക്രമിക്കരുത്, നിങ്ങൾ കൊല നടത്തരുത്, യുദ്ധം നടത്തരുത് എന്ന് വ്യക്തമായി ഉപദേശിക്കുക. ആരോ അതിനിടക്ക് എഴുതി ചോദിച്ചിരുന്നു, മിൻ ഹൈസു അഖ്റജൂഹും, അല്ല മിൻ ഹൈസു അഖ്റജൂക്കും എന്ന് പറഞ്ഞു, അഖ്റജൂഹും, നിങ്ങൾ അവരെ പുറത്താക്കുകയും ചെയ്യുക. അതായത് ആ മക്കയുടെ ആ ഇതിൽ നിന്ന് അവര് മിൻ ഹൈസു അഖ്റജൂക്കും, നിങ്ങളെ പുറത്താക്കിയടത്ത് നിന്ന്, അത് മക്കയെ ഉദ്ദേശിച്ചാണ്, അവിടെ നിന്ന് നിങ്ങൾ പുറത്താക്കുന്നിടത്ത് നിങ്ങൾ അവരെയും പുറത്താക്കുക. അങ്ങനെ ഫിത്തിന ഇല്ലാതാക്കാൻ വേണ്ട ശ്രമം നടത്തുക. മക്കയും അതിന്റെ പരിസര ഭാഗത്തും മുശ്രിക്കൾ ഫിത്തിനെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. തങ്ങളുടെ ഏകാധിപത്യവും തങ്ങളുടെ സർവാധിപത്യവുമാണ് അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ധിക്കാരപരമായ നിലപാടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതില്ലാതാക്കാൻ വേണ്ട ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകണം എന്നാണ് ആ സൂചിപ്പിച്ചതിന്റെ വിശദീകരണം. അപ്പൊ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. അടുത്ത ഒരാഴത്തും കൂടി എടുക്കണം. ഇനി അവർ വിരമിക്കുകയാണെങ്കിൽ വൈനല്ലാഹു ഗഫൂർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. അവർ തിരിച്ച് നന്മയിലേക്ക് വരികയാണെങ്കിൽ അള്ളാഹു അവരുടെ പാപങ്ങളൊക്കെ പുറത്ത് നന്മയിലേക്ക് അവർ തരും. അവർ ഈ ധിക്കാരത്തിന്റെയും ഫിത്നയുടെയും നിലപാട് ഒഴിവാക്കുകയാണ്. ഇനി അവർ വിരമിക്കുകയാണെങ്കിൽ അള്ളാഹു നിശ്ചയമായും അള്ളാഹു ഗഫൂർ റഹീം, ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. കാരണം അവരാക്രമം നിർത്തിയ സത്യത്തിന്റെ മാർഗത്തിലേക്ക് വന്നാൽ അള്ളാഹു അവരെ സ്വീകരിക്കും, അള്ളാഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കും, അള്ളാഹു അവരോട് കരുണ ചെയ്യും. അതാണ് ഇതിന്റെ നിലപാട്. അടുത്ത ആയത്തും കൂടി ഇതിനോട് ചേർന്നുള്ള ആയത്തായതുകൊണ്ട് അതും കൂടി നമ്മൾ മനസ്സിലാക്കും. വഖാതിലൂഹും ഹത്താലാ തകൂന ഫിത്നത്തുൻ വയകൂന ദീനു ലില്ലാ ഫൈനിൻ തഹൗ ഫലാ ഉദ്വാന ഇല്ലാ അലല്ലാലിമീൻ. വഖാതിലൂഹും, നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക. ഹത്താലാ തകൂന, ഇല്ലാതാകും വരെ. ഫിത്നത്തുൻ, കുഴപ്പം, മർദ്ദനം, മർദ്ദനം, പീഡനം, പീഡനം, മർദ്ദനം ഇല്ലാതാകും വരെ നിങ്ങൾ യുദ്ധം ചെയ്യുക. വയക്കൂന, ആയിത്തീരുകയും ചെയ്യുന്നത്, ദീൻ, അദ്ദീൻ, ദീൻ ഇല്ല, അള്ളാഹുവിനായിത്തീരുന്നത് വരെ നിങ്ങൾ യുദ്ധം ചെയ്യുക. ഫൈനിൻതഹൗ, ഇനി അവർ വിരമിച്ചാൽ, ഫലാഹുദുവാന, എന്നാൽ ശത്രുത ഇല്ല, ഇല്ലാ അലിമീൻ, അക്രമികളോടല്ലാതെ ഒരു ശത്രുതയും ഇല്ല. ഒന്നുകൂടി നോക്കുക. ഫഖാതിലൂഹും, നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക. ഹത്താലാ തകൂന, ഇല്ലാതാകും വരെ. ഫിത്ന, മർദ്ദനം ഇല്ലാതാകും വരെ നിങ്ങൾ യുദ്ധം ചെയ്യുക. വയക്കൂന ദീനു, ദീനായി തീരുകയും ചെയ്യുന്നതിൽ ഇല്ല, അള്ളാഹുവിനായി തീരുകയും ചെയ്യുന്നത് വരെ. വൈനിന്തഹ, ഇനി അവർ വിരമിച്ചാൽ, ഫലാ ഉദ്വാന, എന്നാൽ ശത്രുത ഇല്ല, ഇല്ലാ അലിമീൻ, അക്രമികളോടല്ലാതെ ശത്രുത ഇല്ല എന്നാണ്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? ഒന്ന്, ഫിത്ന ഇല്ലാതാകുന്നത് വരെ എന്നാണ്. ഈ ഫിത്ന ഇല്ലാതാവുക, നാശം ഇല്ലാതാകുന്ന അർത്ഥത്തിൽ നമ്മൾ ശരിയച്ചത്. പക്ഷെ വയക്കൂന ദീനുലില്ല, ദീൻ അള്ളാഹുവിനായി തീരുകയും ചെയ്യുന്നത് വരെ എന്ന് പറഞ്ഞാൽ ഒരു വ്യവസ്ഥ, അള്ളാഹുവിന്റെ വ്യവസ്ഥയ്ക്ക് ഇവിടെ സ്വൈര്യമായി പ്രവർത്തിക്കാനും സ്വൈര്യമായി അതിന്റെ പ്രബോധന കർമ്മങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ സംജാതമാകുന്നത് വരെ നിങ്ങൾക്ക് യുദ്ധം ചെയ്യാം. അള്ളാഹുവിന്റെ ദീനിന്റെ ഒരു കാര്യം ഇവിടെ പറയാൻ പാടില്ല, ചെയ്യാൻ പാടില്ല, അവരെ പ്രബോധനം ചെയ്യാൻ പാടില്ല, അവർക്ക് വളരാൻ പാടില്ല എന്ന് പറയുന്ന ഒരു തരം നിലപാട്, ആ ഫിത്നയുടെ നിലപാട് ഇല്ലാതാക്കുന്നത്. കാരണം ഈ സത്യസന്ദേശം ലോകത്ത് പ്രചരിക്കേണ്ടതുണ്ട്, ശിർക്കില്ലാതായി തീരേണ്ടതുണ്ട്, തിന്മകൾ ഇല്ലാതായി തീരേണ്ടതുണ്ട്, അള്ളാഹുവിന്റെ ദീൻ ഭൂമിയിൽ സ്ഥാപിതമായി തീരേണ്ടതുണ്ട്. അതില്ലാതാക്കാൻ വേണ്ടി അവർ സ്വീകരിക്കുന്ന മർദ്ദന പീഡനങ്ങളും എതിർപ്പുകളും ഭൂമിയിൽ ഇല്ലാതാക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമം നിങ്ങളുടെ ഭാഗത്ത് നടക്കണം. എന്ന് പറഞ്ഞാൽ എല്ലാവരും കുഫ്റൊക്കെ ഉപേക്ഷിച്ച്, ശിർക്കൊക്കെ ഉപേക്ഷിച്ച് മുശരിക്കും കാപ്പുറും നിശ്ചേരികളായ ആളുകളൊക്കെ മുസ്ലിമാകുക എന്നതല്ല. അങ്ങനെ ഇസ്ലാമിന് കാഴ്ചപ്പാടില്ല, ഇസ്ലാമിന് അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല. കാരണം എല്ലാവരും അവരവരുടെ മതം അനുസരിച്ച് ജീവിക്കാനും അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനും ദൈവന് ശരിയാകാനും മുശരിക്കായി ജീവിക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട്. അതേപോലെ ഇസ്ലാമായി ജീവിക്കാൻ മുസ്ലിമീങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഇസ്ലാമിനെ പ്രബോധനം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഇസ്ലാമിന്റെ സമൂഹത്തോട് മാത്രം അതിക്രമവും പീഡനവും മർദ്ദനവും ഒരുതരം പേഴ്സിക്യൂഷനൊക്കെ കൂടി നടത്തുന്ന ആ ഫിത്ന സമൂഹത്തിന് ഇല്ലാതാകും. അവരവർക്ക് അവരുടേതായ ദീനനുസരിച്ച് ജീവിക്കാനും പ്രബോധനം ചെയ്യാനും അവസ്ഥയുണ്ട്. ഇതുവരെ മക്കയിലെ മുശരിക്കുകളും മറ്റും അനുവർത്തിച്ചു വരുന്ന അക്രമത്തിന്റെയും പീഡനത്തിന്റെയും മർദ്ദനത്തിന്റെയും നിലപാടുകൾ സമൂഹത്തിൽ ഇല്ലാതാകണം. പകരം അള്ളാഹുവിന്റെ ദീനിന് അതിൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള കഴിവുണ്ടാകും. അതാണ് ഇസ്ലാമിന്റെ കാഴ്ച. അതാണ് ഖുർആൻ വളരെ കൃത്യമായി തന്നെ ആരാണ് ശത്രു എന്ന് വിശദീകരിച്ച ഭാഗത്ത് ആ കാര്യം പറയുന്നുണ്ട്. സൂറത്തുൽ മുംതഹിനയിൽ പറയുന്നുണ്ടല്ലോ, ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും മൻ തബറൂഉ വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. അല്ലാഹു തആല യുദ്ധം ചെയ്യുന്നത് വിരോധിച്ചിട്ടില്ല. ആരോട്? നിങ്ങളെ വീടുകളിൽ നിന്ന് പുറത്താക്കുകയും നിങ്ങളെ വീടുകളിൽ നിന്ന് പുറത്താക്കുകയും അതേപോലെ തന്നെ നിങ്ങളോട് യുദ്ധത്തിന് വരികയും ചെയ്യുന്ന ആളുകളോട് പ്രതികരിക്കാൻ അല്ലെങ്കിൽ അവരോട് യുദ്ധം ചെയ്യുന്നത് അല്ല നിരോധിച്ചിട്ടില്ല. അതേസമയം ഇന്നമാ യൻഹാകുമുല്ലാഹു അനില്ലദീനലം യുഖാതിലു, നിങ്ങളെ വീടുകളിൽ നിന്നും പുറത്താക്കുന്നില്ല, നിങ്ങളോട് നല്ല നിലക്കാണ്, നിങ്ങളുടെ എതിരാളികളെ പരോക്ഷമായി സഹായിക്കുന്നില്ല. ആ നിലപാടുള്ള ആളുകളോട് ഇസ്ലാം ഒരു യുദ്ധമില്ല, അവരോട് ഒരു ശത്രുതയില്ല. ശത്രുത എന്ന് പറയുന്നത് ആരാണ്? ഇസ്ലാമിന്റെ ശത്രു എന്ന് പറയുന്നത് ഇതര മതസ്ഥരോ ഇതര വിഭാഗങ്ങളോ അല്ല. അവരില്ലാതാക്കൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടേ അല്ല. കാരണം അള്ളാഹു തആല അങ്ങനെ തന്നെയാണ് സംവിധാനിച്ചിട്ടുള്ളത്. പകരം നിങ്ങളോട് അക്രമം ചെയ്യുകയും നിങ്ങളെ വീടുകളിൽ നിന്ന് പുറത്താക്കുകയും നിങ്ങളോട് യുദ്ധം ചെയ്യുകയും നിങ്ങളെ അക്രമിക്കാൻ അക്രമികളായ ആളുകളെ സഹായിക്കുകയും ചെയ്യുന്ന ആളുകളോട് അതൊക്കെ കൊണ്ടുകൊടുക്കുന്ന ഒരു കൊണ്ടുകൊള്ളുന്ന ഒരാളായി നിങ്ങൾ മാറേണ്ടതില്ല, അവരോട് യുദ്ധം ചെയ്യാൻ നിങ്ങൾക്ക് അനുവാദമുണ്ട്. അതാണ് വയക്കൂന ദീനും ഇല്ല, അള്ളാഹുവിനാകണം ദീൻ എന്ന് പറഞ്ഞതിന്റെ വിവക്ഷ. അങ്ങനെ ഫിത്തിനകൾ അവസാനിച്ച് അള്ളാഹുവിന്റെ ദീനിന് അതിൻ്റെതായ പ്രബോധന കർത്തവ്യം സ്വൈര്യമായി നിർവഹിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്ന ഒരു അവസ്ഥ, ഈ അവസ്ഥയെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ പറയുന്നത്. പിന്നെ അവര് ഇതിനൊക്കെ പിന്മാറുകയാണെങ്കിൽ വലാവുദുവാന ഇല്ലാതെ സ്വാധീനം, അക്രമികളോടല്ലാതെ ഒരു ശത്രുതയും ഇസ്ലാമിനില്ല. അവർക്ക് പിന്തിരിഞ്ഞാൽ അവരോട് ഒരു ദൂല്യം നല്ല നിരക്ക് അവരുമായി സാധിക്കും. പക്ഷെ അവരിൽ തന്നെ അക്രമികളായ, വലിയ അക്രമികളായ ആളുകളുണ്ട്. ആ അക്രമികളായ കൊടുംപാതകം ചെയ്ത ചില ആളുകളുണ്ട്. നക്സലാസമ തിരുമേനി ആയത്തിന്റെ പശ്ചാത്തലത്തിലാണെന്ന് പറയപ്പെടുന്നു. നക്സലാസമ തിരുമേനി ബദറിൽ പങ്കെടുത്ത ആളുകള് അവരിൽ യുദ്ധ തടവുകാർക്കൊക്കെ മോചനം നൽകുകയും അവരൊക്കെ വിട്ടയൊക്കെ ചെയ്തു. പക്ഷെ അതിൽപ്പെട്ട ചില ആളുകളെ നബ്സല്ലാസ്ലമിനി വധശിക്ഷയ്ക്ക് വിധേയമാക്കി. ഉദാഹരണത്തിന് ഉക്കുബത്തുബിനും അബിമോയത്തും അതേപോലെ തന്നെ നസീർബിൻ ഹാരിസിനെയും വധശിച്ചു. കാരണം ഇത്രയും വലിയ ദ്രോഹം ചെയ്ത ആളുകളെ ഇസ്ലാം കൈകാര്യം ചെയ്തു. അതുപോലെ തന്നെ മക്കം ഫത്ഹിന്റെ ഘട്ടത്തിൽ ഏകദേശം 17 പേർക്ക് പൊതുമാപ്പ് നൽകിയില്ല. അതിൽ 4 പേർക്ക് മരണശിക്ഷ വരെ വിധിക്കുകയുണ്ടായി എന്ന് പറഞ്ഞാൽ അത്രയും അതിക്രമം ചെയ്ത ആളുകളോട് ചെയ്യാനുള്ള അവസരവും കൂടി അതിലുണ്ട്. ഇല്ലാല ഫാദിമി, വളരെ അക്രമികളല്ലാത്ത ആളുകളോട് ഒഴിച്ച് ബാക്കി ആരോട് ഇസ്ലാമിന് ഒരു ശത്രുതയില്ല. പകരം ഈ സമൂഹത്തിൽ എന്ത് വരണം? നന്മ വരണം, ഫിത്തിന ഇല്ലാതാക്കണം, ഇതാണ് അടിസ്ഥാനം. അപ്പൊ അല്ലാതെ ഒരാളെയും പിടിച്ച് കൊല്ലാനൊന്നുമല്ല, യുദ്ധത്തിന് പോകുന്ന ആളുകൾക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളും വ്യവസ്ഥകളുമാണ്. അതിൽ ഇന്ന ഇന്ന മര്യാദകൾ പാലിക്കണം, ഇന്ന ഇന്ന ചിട്ടകൾ പാലിക്കണം എന്ന് കൃത്യമായി പഠിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ആയത്തുകളിൽ ചെയ്യുന്നത്. ഇൻഷാല്ലാ നാളെ അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ കുറച്ചും കൂടി ഭാഗങ്ങൾ ഇനി ചേർന്ന് വരുന്നത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. ഇതൊക്കെ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും ഇതിനെ, നമുക്ക് ഇങ്ങനെ പഠിക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് മറുപടി കൊടുക്കാൻ കഴിയുക, അതിന്റെ ശരിയായ രൂപം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ക്ലാസ്സിലേക്ക് നമ്മൾ എല്ലാവരുടെ ഭാഗത്തും ഞാൻ വീണ്ടും വീണ്ടും പറയലാണ്, എപ്പോഴും സജീവമായി നിൽക്കണമെങ്കിൽ നിങ്ങളും കൂടി ഇതിന്റെ സംഘാടകരായും മാറണം. നിങ്ങൾ നിങ്ങളെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും അനുക്ഷണിക്കുക വഴി നമുക്ക് ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കാൻ കഴിയലാണ്. നമ്മളൊരു ദായിയായി മാറണം. നമ്മുടെ പരമാവധി സുഹൃത്തുക്കളും ബന്ധുക്കളും മക്കളും കുട്ടികളൊക്കെ ക്ലാസ്സുകളിലേക്ക് നിങ്ങൾ ക്ഷണിക്കുകയും അവരോട് ക്ലാസ് കേൾക്കാൻ പറയുകയും ക്ലാസ്സിന്റെ സമയത്ത് തന്നെ എല്ലാവരും പരമാവധി പങ്കെടുക്കുക, പറ്റാത്തവർ യൂട്യൂബുകൾ കേൾക്കുക, അങ്ങനെ ആ സന്ദേശം നിലനിർത്തണം. നമുക്ക് അൽഹംദുലില്ലാ നല്ലൊരു ഇതോടുകൂടി തന്നെ ഇത് അവസാനിപ്പിക്കാൻ കഴിയണം. എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ നിങ്ങൾ അറിയിക്കുകയും ചെയ്യണം. ഇൻഷാല്ലാ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും അല്ലാ ഞങ്ങൾക്ക് ഇനി പുറത്ത് മാപ്പാക്കി തീർക്കുമാറാകണേ. ഞങ്ങളിൽ നിന്ന് പല ആളുകളും കഴിഞ്ഞാൽ അപ്പുഞ്ഞാന്നൊക്കെ പല അടുത്ത ആളുകൾ മരണപ്പെട്ടിരിക്കും. അള്ളാഹുവെ അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകണേ. വിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള തൗഫീഖ് അല്ലാ ഞങ്ങൾക്ക് ഇനി നൽകി അനുഗ്രഹിക്കുമാറാകണേ. അള്ളാഹുവെ എല്ലാ ഫിത്നകളും അവസാനിപ്പിക്കാനുള്ള കരുത്തും ക്ഷേമുഷിയും അല്ലാ ഞങ്ങൾക്ക് ഇനി നൽകി അനുഗ്രഹിക്കുമാറാകണേ. പാസ്യത്തിന്റെ അതേപോലെ തന്നെ നിരീശ്വരവാദത്തിന്റെ ഒക്കെ തിന്മകൾ നിറഞ്ഞ ഈ ലോകത്ത് ഇസ്ലാമികമായ ജീവിതം നയിക്കാനുള്ള തൗഫീഖ് അല്ലാ ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കുമാറാകണേ. അള്ളാഹുവെ ഷഹാദത്തിന്റെ മനസ്സ് ഞങ്ങളിലും നീ വളർത്തിയെടുക്കുമാറാകണേ. പടച്ചവനെ നിന്റെ ദീനിന്റെ മാർഗത്തിൽ സമ്പത്തും ശരീരവും ചെലവഴിക്കാൻ താല്പര്യമുള്ള ആളുകളുടെ കൂട്ടത്തിൽ അല്ലാ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണേ. അള്ളാഹുവെ ഞങ്ങളെ മക്കളെ ഇണകളെ മാതാപിതാക്കളെ നീ അനുഗ്രഹിക്കുമാറാകണേ. അള്ളാഹുവെ നിന്റെ ദീനിന്റെ ഇഖാമത്തിന് വേണ്ടി ഒത്തുകൂടിയ ഞങ്ങളെ നീ അനുഗ്രഹിക്കുമാറാകണേ. പടച്ചവനെ ഈ ഖുർആൻ പഠിക്കുന്ന ഞങ്ങളെ സ്വർഗത്തിലും ഒരുമിപ്പിച്ചു കൂട്ടുമാറാകണേ. ഈ ഖുർആൻ പഠനം ഞങ്ങളുടെ നരകമോചനത്തിന് കാരണമാക്കി തീർക്കുമാറാകണേ. ഞങ്ങളുടെ പാപങ്ങൾക്കുള്ള പാപ പരിഹാര മാർഗമാക്കി തീർക്കുമാറാകണേ. പടച്ചവന് ഇത് ഞങ്ങളുടെ രോഗങ്ങൾക്കുള്ള ശിഫയാക്കി തീർക്കുമാറാകണേ. അല്ലാ സർവശക്തനായ നാഥ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തി രക്ഷിക്കുമാറാകണേ. ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെ നീ ഒരുമിപ്പിച്ചു കൂട്ടുമാറാകണേ. എല്ലാ സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്നും വിഷമതകളിൽ നിന്നും ഞങ്ങളെ നീ കാത്തി രക്ഷിക്കുമാറാകണേ. അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന രോഗങ്ങൾ നീ ശിഫയാക്കി തീർക്കുമാറാകണേ. അല്ലാഹുമ്മ ജഅൽ ഖുർആന ലി ഖുലൂബിനാ ളിയാഅ വലി അബ്സാരിനാ ജലാഅ വലി അസ്ഖാമിനാ ദവാഅ വലി ദുനൂബിനാ മുമഖ്ഖിസാ വഅനിൻ നാരി മുഖല്ലിസാ. അല്ലാഹുമ്മ നജ്നാ മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ദഖൽനാ ഫീ ജന്നതിക നഅീം. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂലന്ന മിനൽ ഖാസിരീൻ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم توفنا مسلمين والحقنا بالصالحين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم اشف أمراضنا ويسر أمورنا يا رب العالمين. اللهم اشف أمراضنا ويسر أمورنا يا رب العالمين. اللهم اشف أمراضنا ويسر أمورنا يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على سيدنا محمد وعلى آله سيدنا محمد. سبحان رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.